ജൂലൈ ആഗസ്റ്റ് മാസങ്ങൾ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം വേനൽക്കാലാവധിയുടെ വേളയാകിയാൽ ഫ്രാൻസിസ് പാപ്പയുടെ പൊതുപരിപാടികളിൽ ചില മാറ്റങ്ങൾ ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ജൂലൈ മാസത്തിൽ പാപ്പ ബുധനാഴ്ചത്തെ പ്രതിവാര പൊതുകൂടിക്കാഴ്ച പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. എന്നാലത് പാപ്പ ഈ ബുധനാഴ്ച പുനരാരംഭിച്ചു. ഈ ദിനങ്ങളിൽ റോമിൽ വേനൽ ചൂടിന്റെ കാഠിന്യം ഏറിയിരിക്കുകയാണ്. ആകയാൽ പൊതുദർശന പരിപാടിയുടെ വേദി വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ തുറസായ അങ്കണത്തിനു പകരം പോൾ ആറാമൻ പാപ്പയുടെ നാമത്തിലുള്ള ശാലയായിരുന്നു. 7,000 ആളുകൾക്ക് ഇരിപ്പിട സൗകര്യമുള്ള അതിവിശാലമായ ഈ ശാലയിൽ ഏതാണ്ട് 12,000 പേർക്ക് നിൽക്കാൻ സാധിക്കും. ഒരു മാസം നീണ്ട ഇടവേളയ്ക്കു ശേഷം പാപ്പ പുനരാരംഭിച്ച ഈ പ്രതിവാര പൊതുകൂടിക്കാഴ്ച പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വിവിധ രാജ്യക്കാരായിരുന്ന തീർത്ഥാടകരും സന്ദർശകരും രോഗികളും യുവതി യുവാക്കളും നവദമ്പതികളും ഉൾപ്പെടെ ആയിരങ്ങൾ എത്തിയിരുന്നു. നവദമ്പതികളിൽ ഭാരതീയരും ഉൾപ്പെട്ടിരുന്നു. പൊതുദർശനം അനുവദിക്കുന്നതിനായി പോൾ ആറാമൻ ശാലയിലെത്തിയ പാപ്പായെ അവിടെ സന്നിഹിതരായിരുന്നവർ കരഘോഷമോടെ വരവേറ്റു. അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവർക്കിടയിലൂടെ നടന്നു നീങ്ങിയ പാപ്പ കുഞ്ഞുങ്ങളെ മുത്തമിടുകയും ആശീർവദിക്കുകയും ചെയ്തു. റോമിലെ സമയം രാവിലെ 10 ഇന്ത്യയിലെ സമയം ഉച്ചയ്ക്ക് 1:30 ഫ്രാൻസിസ് പാപ്പ ത്രിത്വൈക സ്തുതിയോടുകൂടി പൊതുദർശന പരിപാടിക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് ആംഗലമുൾപ്പെടെ വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥഭാഗം പാരായണം ചെയ്യപ്പെട്ടു.
And Jesus taught his disciples saying, Blessed are the poor in spirit.
ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്കു കയറി. അവൻ അവരോട് പറഞ്ഞു, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്കുവേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. മത്തായിയുടെ സുവിശേഷം 5:3-7 വരെയുള്ള വാക്യങ്ങൾ. ദൈവവചന വായന അവസാനിച്ചതിനെ തുടർന്ന് പാപ്പ അവിടെ സന്നിഹിതരായിരുന്നവരെ ഇറ്റാലിയൻ ഭാഷയിൽ സംബോധന ചെയ്തു. ഇക്കൊല്ലം ജൂലൈ 26-31 വരെ പോളണ്ടിലെ ക്രക്കോവിൽ ആഗോള സഭാതലത്തിൽ അരങ്ങേറിയ ലോക യുവജന സംഗമത്തോടനുബന്ധിച്ച് അന്നാട്ടിൽ നടത്തിയ പഞ്ചദിന ഇടയ സന്ദർശനാനന്തരം ഞായറാഴ്ച രാത്രി വത്തിക്കാനിൽ തിരിച്ചെത്തിയ പാപ്പ തന്റെ സന്ദർശനാനുഭവം പങ്കുവച്ചു ഈ കൂടിക്കാഴ്ചാ വേളയിൽ. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിച്ച തന്റെ പ്രഭാഷണം പാപ്പ തുടർന്നത് ഇങ്ങനെ. പോളണ്ടിൽ ഇക്കഴിഞ്ഞ ദിനങ്ങളിൽ താൻ നടത്തിയ അപ്പസ്തോലിക യാത്രയുടെ ലഘുവിവരണം നൽകാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് വെളിപ്പെടുത്തിയ പാപ്പ തന്റെ യാത്രയ്ക്ക് അവസരമൊരുക്കിയത് ലോക യുവജന സംഗമമായിരുന്നു എന്ന് പറഞ്ഞു. യൂറോപ്പിനെ രണ്ടായി വിഭജിച്ചിരുന്ന ഉരുക്കുമറ എന്നറിയപ്പെടുന്ന അതിർത്തി രേഖ തകർന്ന കാലഘട്ടത്തെപ്പറ്റി സൂചിപ്പിച്ചുകൊണ്ട് അത് തകർന്നതിനു ശേഷം അധികം വൈകാതെ പോളണ്ടിലെ ചെസ്തഹോവയിൽ ചരിത്രപ്രധാനമായ യുവജന സംഗമം അരങ്ങേറിയതിനു ശേഷം 25 ഈ യുവജന സംഗമം എന്ന് അനുസ്മരിച്ച പാപ്പ ഇപ്രകാരം തുടർന്നു. ഈ 25 പോളണ്ടിൽ മാറ്റം സംഭവിച്ചു. യൂറോപ്പും ലോകവും പരിവർത്തന വിധേയമായി. വിശുദ്ധ 2 ജോൺ പോൾമാർ പാപ്പ തുടങ്ങിവെച്ച തീർത്ഥാടനത്തിന്റെ അവകാശികളും അത് തുടരുന്നവരുമായ യുവജനങ്ങളുടെ പുത്തൻ തലമുറ ഇന്നിന്റെ വെല്ലുവിളികൾക്ക് ഉത്തരമേകി. അവർ പ്രത്യാശയുടെ അടയാളം പ്രദാനം ചെയ്തു. സാഹോദര്യം എന്നാണ് ഈ അടയാളത്തിന്റെ പേര്. യുദ്ധത്തിലായിരിക്കുന്ന ഈ ലോകത്തിന് സാഹോദര്യവും സാമീപ്യവും സംവാദവും സൗഹൃദവും ആവശ്യമായിരിക്കുന്നു. സാഹോദര്യം ഉണ്ടാകുമ്പോൾ അതാണ് പ്രത്യാശയുടെ അടയാളം. ഈ അപ്പസ്തോലിക യാത്രയുടെ ആദ്യ കാരണമായ യുവാക്കളിൽ നിന്ന് തുടങ്ങാം. അവർ ഒരിക്കൽ കൂടി അഭ്യർത്ഥനയ്ക്ക് ഉത്തരമേകി. ലോകം മുഴുവനിലും നിന്ന് അവരെത്തി. വർണ്ണങ്ങളുടെയും വ്യത്യസ്ത വചനങ്ങളുടെയും ഭാഷകളുടെയും വിഭിന്നങ്ങളായ ചരിത്രങ്ങളുടെയും ആഘോഷമായിരുന്നു അത്. അവർ ഭിന്ന ഭാഷകൾ സംസാരിക്കുന്നുവെങ്കിലും അവർ പരസ്പരം മനസ്സിലാക്കുന്നു. അതെങ്ങനെ എന്ന് എനിക്കറിയില്ല. അതെങ്ങനെ സാധിക്കുന്നു? കാരണം അവർ സംഘാതമായി നീങ്ങാൻ, സാഹോദര്യത്തിന്റെ പാലങ്ങൾ തീർക്കാൻ അഭിലഷിക്കുന്നു. സ്വന്തം മുറിവുകളും ചോദ്യങ്ങളും സർവോപരി കൂടിക്കാഴ്ച നടത്തുന്നതിലുള്ള ആനന്ദവും പേറിയാണ് അവരെത്തിയത്. സാഹോദര്യത്തിൻ്റെ നാനോഫല ഖചിത ചിത്രം അഥവാ മൊസൈക് ചിത്രം അവർ ഒരിക്കൽ കൂടി രചിച്ചു. ലോക യുവജനദിനത്തിൻ്റെ പ്രതീകാത്മക മുദ്രയായി മാറിയത് യുവജനങ്ങൾ വീശിക്കൊണ്ടിരുന്ന പതാകകളുടെ പലവർണ്ണ പരപ്പായിരുന്നു. വാസ്തവത്തിൽ യുവജനദിനത്തിൽ ദേശീയ പതാകകൾ കൂടുതൽ മനോഹരങ്ങളായിത്തീരുന്നു. സംഘർഷത്തിലിരിക്കുന്ന നാടുകളുടെ പതാകകളും അടുത്തടുത്തു പാറുന്നു. അങ്ങനെ ജൂബിലി വർഷത്തിലെ ഈ മഹാസംഗമത്തിൽ ലോകയുവത കാരുണ്യത്തിൻ്റെ സന്ദേശം ആത്മീയവും ശാരീരികവുമായ പ്രവർത്തനങ്ങളിലൂടെ എങ്ങും എത്തിക്കുന്നതിനായി അത് സ്വീകരിച്ചു. ക്രക്കോവിലെത്തിയ എല്ലാ യുവജനങ്ങൾക്കും ഞാൻ കൃതജ്ഞതയർപ്പിക്കുന്നു. ലോക യുവജന ദിനാചരണത്തിൽ സംബന്ധിച്ചതിനുശേഷം വിയന്നയിൽ വെച്ച് മരണമടഞ്ഞ റോം രൂപതയിൽപ്പെട്ട സൂസന്നയെ ഞാൻ സ്നേഹപൂർവ്വം സ്മരിക്കുകയാണ്. അവളെ തീർച്ചയായും സ്വർഗത്തിൽ സ്വീകരിച്ച കർത്താവ് അവളുടെ ബന്ധുമിത്രാദികൾക്ക് സാന്ത്വനം പകരട്ടെ. ഈ യാത്രാവേളയിൽ ഞാൻ ചെസ്തഹോവയിലെ തീർത്ഥാടന കേന്ദ്രവും സന്ദർശിച്ചു. അവിടെ മാതാവിൻ്റെ ചിത്രത്തിന് മുന്നിൽ വെച്ച് അവളുടെ കടാക്ഷമെന്ന ദാനം ഞാൻ സ്വീകരിച്ചു. ഏറെ യാതനകൾ അനുഭവിക്കുകയും വിശ്വാസത്തിൻ്റെ ശക്തിയാലും ആ അമ്മയുടെ മാതൃനിർവിശേഷമായ സഹായത്താലും വീണ്ടും എഴുന്നേൽക്കുകയും ചെയ്ത പോളണ്ടിലെ ജനതയുടെ അമ്മയാണ് ചെസ്തഹോവയിലെ നാഥ. മനുഷ്യനെക്കുറിച്ചുള്ള ക്രിസ്തീയ വീക്ഷണം കേന്ദ്രസ്ഥാനത്തു നിൽക്കുന്ന മൗലിക മൂല്യങ്ങളുടെ അഭാവത്തിൽ ഭാവി ഉണ്ടാകില്ല എന്ന് പോളണ്ട് യൂറോപ്പിനെ ഓർമ്മിപ്പിക്കുന്നു. ശകലിത യുദ്ധങ്ങളുടെ ഭീഷണിയുള്ളതും അത്തരം യുദ്ധങ്ങളുടെ വെല്ലുവിളികളെ നേരിടാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതുമായ ഒരു ലോകത്തിൻ്റെ ചക്രവാളത്തിലൂടെയും ഈ അപ്പസ്തോലിക സന്ദർശനം കടന്നുപോയി. ഓഷ്വിറ്റ്സ്, ബിർക്കനവ്, നാസി തടങ്കൽ പാളയങ്ങളുടെ സന്ദർശനം അഗാധ മൗനത്തിൻ്റെ അന്തരീക്ഷത്തിലായിരുന്നു. വാക്കുകളേക്കാൾ വാചാലമായിരുന്നു ആ നിശബ്ദത. അതിലൂടെ കടന്നുപോയ സകല ആത്മാവുകളെയും ആ നിശബ്ദതയിൽ ഞാൻ ശ്രവിച്ചു. അവരുടെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞു. അക്രമത്തിനും യുദ്ധത്തിനും ഇരകളായ സകലർക്കും വേണ്ടി ആ അഗാധ നിശബ്ദതയിൽ ഞാൻ പ്രാർത്ഥിച്ചു. സ്മരണയുടെ മൂല്യം എന്നത്തേക്കാൾ ഉപരി ഞാൻ ഗ്രഹിച്ചത് അവിടെ വച്ചാണ്. അത് ഗതകാല സ്മരണ മാത്രമല്ല, വിദ്വേഷത്തിൻ്റെയും അക്രമത്തിൻ്റെയും വിത്തുകൾ ചരിത്രത്തിൻ്റെ വഴികളിൽ വേരുപിടിക്കാതിരിക്കുന്നതിന് അതൊരു മുന്നറിയിപ്പും വർത്തമാനകാലത്തിനും ഭാവിക്കും ഒരു ഉത്തരവാദിത്വവും ആണ്. ഈ ലോകം നിഷ്ഠൂരതയാലും വേദനയാലും യുദ്ധത്താലും വിദ്വേഷത്താലും ദുഃഖത്താലും രോഗഗ്രസ്തമാണ്. ആകയാൽ കർത്താവെ, ഞങ്ങൾക്ക് സമാധാനമേകണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഈ വാക്കുകളെ തുടർന്ന് പോളണ്ടിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അന്നാടിൻ്റെ അധികാരികൾക്കും അന്നാട്ടിലെ സഭാധികാരികൾക്കും യുവസന്നദ്ധ സേവകർക്കും പാപ്പ നന്ദി അർപ്പിക്കുകയും യുവജന സംഗമവേളയിൽ പ്രവർത്തനനിരതയായിരിക്കവേ അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ ഇറ്റലിക്കാരിയായ പത്രപ്രവർത്തക അന്നമരിയ ജാക്കോബിനിയെ പ്രത്യേകം ഓർക്കുകയും പരേതയുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പാപ്പായുടെ പ്രഭാഷണത്തിൻ്റെ സംഗ്രഹം വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു. പോളിഷ് ഭാഷക്കാരെ സംബോധന ചെയ്യവേ പാപ്പ താൻ യുവജന ദിനാചരണവേളയിൽ ക്രക്കോവിലെ ആശുപത്രിയിൽ പോയി സന്ദർശിക്കുകയും ചൊവ്വാഴ്ച മരണമടയുകയും ചെയ്ത ക്രക്കോവ് അതിരൂപതയുടെ മുൻ അധ്യക്ഷൻ കർദിനാൾ ഫ്രാൻസിഷക് മച്ചാർസ്കിയുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചു. ജർമ്മൻ ഭാഷക്കാരെ സംബോധന ചെയ്യവേ പാപ്പ വേനൽ അവധിക്കാലത്ത് മാനവ ബന്ധങ്ങളും പ്രാർത്ഥനയിലൂടെ ദൈവവുമായി സംഭാഷിക്കുന്നതിനുള്ള അവസരവും നാം തള്ളിക്കളയരുതെന്നും അവധിക്കാലത്ത് കാരുണ്യപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ മറന്നുപോകരുതെന്നും ഓർമ്മിപ്പിച്ചു. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ഈ മാസം 5 മുതൽ 21 വരെ നടക്കുന്ന ഒളിമ്പിക് കായിക മാമാങ്കത്തിന് പാപ്പ ഈ കൂടിക്കാഴ്ച വേളയിൽ ആശംസകളേകി.
വൊറൈ ഓര റിവോൾജെരെയും സലൂട്ടു അഫെറ്റോസോ അൽ പോപ്പോളോ ബ്രാസിലിയാനോ ഇൻ പർട്ടിക്കുലാരെ alla città di Rio de Janeiro, che ospita gli atleti e gli appassionati di tutto il mondo in occasione delle Olimpiadi.
പൊതുദർശന പരിപാടിയുടെ അവസാന ഭാഗത്ത് പതിവ് പോലെ യുവജനത്തെയും രോഗികളെയും നവദമ്പതികളെയും അഭിവാദ്യം ചെയ്തതിനെ തുടർന്ന് പാപ്പ വ്യാഴാഴ്ച താൻ അസീസിയിൽ മാലാഖമാരുടെ പരിശുദ്ധ മറിയത്തിൻ്റെ നാമത്തിലുള്ള പേപ്പൽ ബെസിലിക്കയുടെ ഉള്ളിലുള്ള പോർസിയുൻകോള ദേവാലയം സന്ദർശിക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും പ്രാർത്ഥനയാൽ തന്നെ അനുഗമിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്തു. അസീസിയിലെ പാപപൂർത്തിയുടെ 8-ാം ശതാബ്ദിയോടനുബന്ധിച്ചാണ് ഈ സന്ദർശനം. ലളിതവും എന്നാൽ ഈ കാരുണ്യവർഷത്തിൽ ഏറെ സാരസാന്ദ്രവുമാണ് ഈ സന്ദർശനമെന്നും പാപ്പ പറഞ്ഞു. പൊതുകൂടിക്കാഴ്ച പരിപാടിയുടെ അവസാനം കർത്തൃപ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ആരംഭിക്കപ്പെട്ടു. തദനന്തരം പാപ്പ എല്ലാവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകി.
In nomine Domini benedictum.
Et hoc nunc usque in saeculo.
Adeo nostrum in nomine Domini.
Qui fecit caelum et terra.
Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
Amen.